சத்யவதனம் கேட்டு நிவா நித்ய ஜீவன் நினக்கேடுமே சத்யவதனம் கேட்டு நிவா நித்ய ஜீவன் நினக்கேடுமே மின்தேரும் ஜீவன் புத்தகத்தில் உண்மையாயின் எழுதிடு
சுதந்திரமாக்குன சத்யம் എന്നുള്ള ദൈവവചനത്തിന്റെ ഒരു സീരീസ് എടുത്തിരുന്നു. ചില ആൾക്കാർ പല ആൾക്കാരും വിളിച്ച് അതിലുള്ള ചില സംശയങ്ങൾ ചോദിച്ചു. നമ്മുടെ സഭയിലുള്ളവരല്ല, നമ്മുടെ സഭയിലുള്ളവർക്ക് സംശയങ്ങളൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്, കുഴപ്പമില്ല. പക്ഷെ പുറത്തുനിന്നുള്ള പല ആൾക്കാരും പല സംശയങ്ങൾ ചോദിച്ചു. പ്രത്യേകിച്ച് അവസാന ദിവസങ്ങളിൽ പറഞ്ഞ ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങളാണ്. അന്നേരം ആ സംശയങ്ങൾ ഞാൻ പിന്നീട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ദൈവവചനം, ദൈവം എപ്പോഴും സത്യമാണ് നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നത്. ദൈവം പറയുന്നതെല്ലാം സത്യമാണ്, എന്നാൽ പിശാച് പറയുന്നതെല്ലാം കള്ളവുമാണ്. ഇതാണ് ദൈവവും പിശാചും തമ്മിലുള്ള സ്വഭാവത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന്റെ 44-45 വാക്യങ്ങളിൽ അത് വിശദീകരിക്കുന്നുണ്ട്. യോഹന്നാൻ 8:44-45. ഇപ്പോഴാണ് പിശാചിന്റെ ഒരു ക്യാരക്ടറോട് വിശദീകരിക്കുകയാണ്. പിശാചിന്റെയും പിശാചിന്റെ മക്കളുടെയും പ്രധാനപ്പെട്ട ലക്ഷണം ഭോഷ്ക് പറയുക എന്നുള്ളതാണ്. ആദ്യമുതൽ അവൻ കൊലപാതകനാണ്, ആദ്യമുതൽ അവൻ ഭോഷ്ക് പറയുന്നവനാണ്. അവൻ ഭോഷ്ക് പറയുമ്പോൾ അവൻ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ പിതാവുമാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ഭോഷ്കിന്റെയും ഒറിജിൻ സോഴ്സ് പിതാവ് എന്നത് പിശാചാണെന്ന് യേശുക്രിസ്തു ഓർമ്മിപ്പിക്കാം. അടുത്ത് പറയുകയാണ്, ഞാനോ സത്യം പറയുന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല. നേരെ സത്യം പറയുമ്പോൾ ആൾക്കാരത് വിശ്വസിക്കാനുള്ള ആൾക്കാർ കുറവായിരിക്കും. സത്യം ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യവുമില്ല. സത്യമാണ് ഒരു മനുഷ്യനെ സ്വതന്ത്രനാക്കുന്നത്, എന്നാൽ സത്യം ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യവുമില്ല. കാരണം സത്യം ചിലപ്പോൾ അവരുടെ പാപത്തെ വെളിപ്പെടുത്തുന്നതായിരിക്കാം, സത്യം ചിലപ്പോൾ കാര്യങ്ങളെ എക്സ്പോസ് ചെയ്യുന്നതായിരിക്കാം. നേരെ സത്യം പറയുന്നത് കേൾക്കാനായിട്ട് ആൾക്കാർക്ക് താല്പര്യമില്ല. എന്നാൽ ഈ സത്യത്തിനും വ്യാജത്തിനും എഫക്റ്റുകളുണ്ട്. നമ്മൾ സത്യം വിശ്വസിക്കുമ്പോൾ നമ്മൾ ആ സത്യം നമ്മളെ സ്വതന്ത്രരാക്കുന്നത് പോലെ തന്നെ വ്യാജം വിശ്വസിക്കുമ്പോൾ വ്യാജത്തിനും നമ്മളുടെ ജീവിതത്തിൽ എഫക്റ്റ് ഉണ്ട്. എല്ലാ കാര്യത്തിലും ഉണ്ട്. ഇനി നമ്മൾ സിൻസിയറായിട്ട് സത്യം വിശ്വസിച്ചാലും സിൻസിയറായിട്ട് കള്ളം വിശ്വസിച്ചാലും അതിനുള്ള എഫക്റ്റുകൾക്ക് വ്യത്യാസം വരുന്നില്ല. ഉദാഹരണത്തിന്, കള്ളമായിട്ടുള്ളൊരു കാര്യം, ഒരു വ്യാജം നമ്മൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചാലും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എഫക്റ്റ് ഉണ്ടാവും. കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോൾ സാമ്പ്രദറിന്റെ മോളുടെ വിവാഹത്തിന്റെ ഉറപ്പിന് ബാംഗ്ലൂരിൽ പോയി. അന്ന് തന്നെ എന്റെ ഒരു അറിവനുസരിച്ച് എനിക്ക് വേറൊരു കല്യാണത്തിലൂടെ അറ്റൻഡ് ചെയ്യണമായിരുന്നു. അന്നേരം ഈ ഉറപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് വൈകുന്നേരം തന്നെ ബാംഗ്ലൂർ വേറൊരു ഹോട്ടലിൽ വെച്ചായിരുന്നു ആ കല്യാണത്തിന് വേണ്ടിയിട്ട്. ആ ഉറപ്പ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവിടേക്ക് എത്തി. അവിടെ എത്തി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കല്യാണവും ഇല്ല, കല്യാണത്തിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അന്നേരം ഞാൻ ആ കല്യാണത്തിന് എന്നെ വിളിച്ച ആളെ ഫോൺ ചെയ്ത് ചോദിച്ചു, എന്ത് പറ്റി കല്യാണത്തിന്റെ ഇതല്ലേ, ലൊക്കേഷൻ ഇതല്ലേന്ന് ചോദിച്ചു. അന്നേരം അദ്ദേഹം പറഞ്ഞു, ലൊക്കേഷൻ അല്ല അത് തന്നെയാണ്, പക്ഷേ ഡേറ്റ് ഇതല്ല, അടുത്ത മാസമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചാണ് അവിടെ പോയത്, പക്ഷേ ദ ഇൻഫർമേഷൻ വാസ് റോങ് അന്നേരം. അതുകൊണ്ട് എനിക്കെന്ത് സംഭവിച്ചു, എനിക്ക് ആ കല്യാണം മിസ്സായി. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ എന്റെ ഒരു സുഹൃത്ത് കുവൈറ്റിൽ നിർത്തി നാട്ടിലേക്ക് പോകുമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവിടാനായിട്ട് ഞാൻ രാത്രി 12:10 ഫ്ലൈറ്റ്. അന്നേരം ഞാൻ അദ്ദേഹത്തെ കൊണ്ടുവിടാൻ, അദ്ദേഹം എല്ലാം ക്യാൻസൽ ചെയ്തു, എല്ലാം പൈസ എല്ലാം തീർന്നിട്ട് പുള്ളി ജസ്റ്റ് കയറിപ്പോവാനായിട്ട് എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് 12:10 തന്നെയാണ് ഫ്ലൈറ്റ്, പക്ഷേ അത് തലേ ദിവസമായിരുന്നു. ആ ഫ്ലൈറ്റ് മിസ്സായി. ഇദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുകൊണ്ടാണ് ഇത് പോയത്. അദ്ദേഹത്തിന് ഫ്ലൈറ്റ് മിസ്സായി, പോകാനുള്ള പൈസയും ഇല്ല, പിന്നെ ഒരു ദിവസം കൂടെ നിന്ന് കഴിഞ്ഞാൽ ഫൈനും ആവും. എന്നിട്ട് പിന്നെ ഞാൻ രാത്രി തന്നെ എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ കൊണ്ട് ടിക്കറ്റ് ആ രാത്രി തന്നെ എടുത്ത് പുള്ളിയെ കയറ്റി വിടുമായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞത്, വ്യാജം ഇല്ലെങ്കിൽ റോങ് ഇൻഫർമേഷൻ വിശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റുകളാണ്. അത് ആത്മാർത്ഥതയുള്ളതാണോ ആത്മാർത്ഥമായിട്ടാണോ വിശ്വസിച്ചത് എന്നുള്ളതല്ല വിഷയം, സത്യമാണോ എന്നുള്ളതാണ്. നേരെ നമ്മൾ വ്യാജം വിശ്വസിക്കുന്നതുകൊണ്ട് അതിന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ കള്ളം വിശ്വസിച്ചാൽ അതുകൊണ്ട് എഫക്റ്റുകൾ ഉണ്ടാവും. എന്നാൽ ചില സത്യങ്ങൾ ഇല്ലെങ്കിൽ ചില സത്യങ്ങൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് നിത്യമായ ചിലത് ലഭിക്കുന്നത് പോലെ തന്നെ ചില വ്യാജങ്ങൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് നിത്യമായ ചിലത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എറ്റേണൽ ലോസുകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് കൂടുതൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ദൈവവചനം സംസാരിക്കുന്നവർ സത്യവചനമാണ് സംസാരിക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ ആക്യുറേറ്റ് ആയിട്ടാണോ ദൈവവചനപ്രകാരമാണോ എന്നുള്ളത് അവർ ചോദന ചെയ്യേണ്ട ആവശ്യമുണ്ട്. രണ്ട് തിമോത്തിയോസ് അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ അധ്യായത്തിൽ തിമോത്തിയോസിന് പൗലോസ് കൊടുക്കുന്ന ഒരു കൽപ്പനയാണ്. രണ്ട് തിമോത്തിയോസ് രണ്ടാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ഇത് സത്യവചനം പ്രസംഗിക്കുന്ന വ്യക്തികൾക്കുള്ള ഒരു വാണിംഗാണ്. എന്താണ് സത്യവചനത്തെ പ്രസംഗിക്കുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കുക. അതായത് സത്യവചനത്തെ യഥാർത്ഥമായി, ഇംഗ്ലീഷിൽ ആക്യുറേറ്റ്ലി ഹാൻഡ്ലിംഗ് ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്നാണ് പറഞ്ഞത്. സത്യവചനത്തെ യഥാർത്ഥമായി ഹാൻഡിൽ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും അവിടെ പറഞ്ഞിരിക്കുക, അതിന്റെ എഫക്ട് എന്താണ്? എന്താണ് ദൈവത്തിന് കൊള്ളാൻ അവിടെ പറയുന്നുണ്ട്? ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ദാസന അല്ലേ. നേരം സത്യവചനത്തെ യഥാർത്ഥമായി ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ പോയി ലജ്ജിക്കേണ്ടി വരും അല്ലേ. ഇവൻ സത്യവചനം പ്രസംഗ ഹാൻഡിൽ ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ കുഴപ്പമില്ലായിരിക്കും. പക്ഷേ ദൈവവചനം ഹാൻഡിൽ ചെയ്യുന്നവർ ആക്യുറേറ്റ്ലി ഹാൻഡിൽ ചെയ്യാൻ സീരിയസ് ആകണം എന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് അവിടെ പറയുന്നത്. ദൈവവചനം സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ഡിലിജന്റ് ആയിരിക്കണം, ആക്യുറേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർ ഉത്സാഹിക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവവചനം സംസാരിക്കുമ്പോൾ അത് വ്യാജം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള എഫക്റ്റുകൾ വലിയ ദൂരവ്യാപകമാണ്. ദൈവവചനം പഠിപ്പിക്കുന്നവർ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ, വ്യാജം പഠിപ്പിക്കുമ്പോൾ അത് വലിയ എഫക്റ്റുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, സത്യത്തിന് എഫക്റ്റ് ഉള്ളതുപോലെ തന്നെ വ്യാജത്തിനും എഫക്റ്റ് ഉണ്ട്. പിശാച് എപ്പോഴും വ്യാജം സംസാരിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്, ദൈവം എപ്പോഴും സത്യം സംസാരിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ദൈവവചനം സംസാരിക്കുന്നവർ സത്യവചനത്തെ യഥാർത്ഥമായി ഹാൻഡിൽ ചെയ്യാനായിട്ട്, ആക്യുറേറ്റ്ലി ഹാൻഡിൽ ചെയ്യാനായിട്ട് പരിശീലിക്കണം. അവർ ദൈവവചനം പഠിക്കണം, അവർ പറയുന്നത് ശരിയാണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി സംശയമുണ്ടെങ്കിൽ ബാക്കിയുള്ളവരത് ചോദിക്കണം, അഥവാ തെറ്റുപറ്റിയാൽ വീണ്ടും തിരുത്താൻ തയ്യാറാവണം. കാരണം ഇതൊന്നും നമ്മുടെ പ്രോപ്പർട്ടി അല്ല, ദൈവത്തിന്റെ പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്യുന്നവർ മാത്രമാണ്. അതുകൊണ്ടാണ് ദൈവവചനം ശുശ്രൂഷിക്കുന്നവരെ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ദൈവത്തിന്റെ ഗൃഹവിചാരകന്മാർ, ദൈവത്തിന്റെ ദൈവീക മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഗൃഹവിചാരകന്മാരിൽ ദൈവം പ്രതീക്ഷിക്കുന്നത് വിശ്വസ്തതയാണ്. ഒരു വിശ്വസ്തതയോടെ യഥാർത്ഥമായി ദൈവവചനം സംസാരിക്കാൻ ദൈവവചനം സംസാരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ആവശ്യം ഉണ്ട്. ഞാൻ ചില കള്ളങ്ങൾ, അതേപോലെ തന്നെ പിശാച് പറയുന്ന ചില കള്ളങ്ങൾ, ദൈവം പറയുന്ന ചില സത്യങ്ങൾ, ഇത് കൺസിസ്റ്റന്റ് ആണ്, കണ്ടിന്യൂസ് ആണ്, ദൈവവചനത്തിലുടനീളമുള്ളതാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും വീണ്ടും ഇത് പറയേണ്ട ആവശ്യങ്ങൾ ഇപ്പോഴുള്ളതുകൊണ്ട് അത് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, ദൈവവും മനുഷ്യനുമായി ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ആ റിലേഷൻ ഉള്ളതുപോലെ തന്നെ ഒരു ഫെലോഷിപ്പും ഉണ്ടായിരുന്നു. റിലേഷനും ഫെലോഷിപ്പും, റിലേഷനിൽ നിന്നാണ് ഫെലോഷിപ്പ് ഉണ്ടാകുന്നത്. ആ ഫെലോഷിപ്പിൽ നിന്നാണ് അനുസരണം ഉണ്ടാകും. ഇതാണ് അതിന്റെ ഓർഡർ. ദൈവവും മനുഷ്യനും തമ്മിലുള്ള റിലേഷൻ എന്നത് അപ്പനും മകനും എന്നുള്ള റിലേഷനായിരുന്നു. ആ അപ്പനും മകനും എന്ന റിലേഷനിൽ നിന്ന് അപ്പനും മകനും എന്ന രീതിയിലുള്ള ഫെലോഷിപ്പും ഉണ്ടായിരുന്നു. ആ ഫെലോഷിപ്പിൽ നിന്ന് അനുസരണവും ഉണ്ടായിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന്റെ വിശദീകരണം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന വാക്യമാണ്.
യഹോവ ദൈവം മനുഷ്യനെ അവരുമാണ് യഹോവയെ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിരുന്നു. അന്നേരം അവിടെ ഒരു മൂന്ന് പാർട്ടിനെ പറ്റി ക്ലിയറായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും അതിൽ നമുക്ക് മനസ്സിലാകും, മനുഷ്യന് ശരീരമുണ്ട്, മനുഷ്യന് ദേഹിയുണ്ട്, മനുഷ്യന്റെ ആത്മാവുണ്ട്, മനുഷ്യന്റെ മൂക്കിൽ ദൈവത്തിന്റെ ജീവശ്വാസം ഊതുകയും ചെയ്തു. ദൈവത്തിന്റെ ജീവശ്വാസം ഊതിയപ്പോഴാണ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി ശരീരമുള്ള മനുഷ്യനായിട്ട് എഴുന്നേറ്റത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, ഈ മനുഷ്യന്റെ ദേഹിയെയും ദേഹത്തെയും ആത്മാവിനെയും ഇതിലുള്ള ജീവനെ ദൈവവചനത്തിന്റെ ഒറിജിനൽ ഭാഷയിൽ വ്യത്യസ്തമായ വാക്കുകൾ കൊണ്ടാണ് അത് പരിചയപ്പെടുന്നത്. അല്ല, ശാരീരിക ജീവനെ ബയോ എന്ന വാക്കുകൊണ്ടാണ് പരിചയപ്പെടുന്നത്. അവരുടെ ദേഹിയിലുള്ള ജീവനെ സൂക്കെ എന്ന വാക്കുകൊണ്ടാണ് പരിചയപ്പെടുന്നത്. അതിൽ നിന്നാണ് ബയോളജി സൈക്കോളജി ഒക്കെ ഡെവലപ്പ് ചെയ്ത വാക്കുകൾ ഡെവലപ്പ് ചെയ്തതിൽ നിന്നാണ്. എന്നാൽ ദൈവിക ജീവനെ സോയെ എന്നുള്ള വാക്കുകൊണ്ടാണ് പരിചയപ്പെടുന്നത്. ഇതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ, ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായിത്തീർന്നു. ദൈവീക ജീവൻ മനുഷ്യനുണ്ടായിരുന്നു. ദൈവീകമായിട്ടുള്ള ഡിവൈൻ ലൈഫ്, സോയെ ലൈഫ് മനുഷ്യന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ദൈവം മനുഷ്യന്റെ അടുത്തുള്ള ആദ്യത്തെ സത്യത്തെ അറിയിക്കുന്നത്. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ബൈബിളിലെ ഒരു ആദ്യത്തെ ട്രൂത്ത്, ആദ്യത്തെ ഡിവൈൻ ട്രൂത്ത് എന്ന് പറയുന്നതാണ് ദൈവം പറയുന്ന ആദ്യത്തെ സത്യം. ഇതിനു മുമ്പ് ഒരു പ്രോമിസ് ദൈവം കൊടുക്കുന്നുണ്ടെങ്കിലും ദൈവം ഒരു സത്യം മനുഷ്യനടുത്ത് പറയുന്ന ഇതാണ്. ബൈബിളിലൊരു പ്രത്യേകത, ആദ്യമായി പറയുന്ന ചില കാര്യങ്ങൾക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് അതേ അർത്ഥം തന്നെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. ഫസ്റ്റ് അക്വറൻസ്. അങ്ങനെ ബൈബിളിൽ ആദ്യത്തെ ട്രൂത്ത് ഇതാണ്, നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. വേറെ രീതിയിൽ പറഞ്ഞാൽ, നീ ദൈവമായിട്ടുള്ള ഈ ഫെലോഷിപ്പിൽ നിന്ന് ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്ത് നന്മയും തിന്മയും തിരിച്ചറിയുന്ന ആ ഒരു റിലേഷനിൽ നിന്നും ഫെലോഷിപ്പിൽ നിന്നും സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് ഇൻഡിപെൻഡൻസിലേക്ക് മാറുന്ന നിമിഷം, നീ സ്വയമായി കാര്യങ്ങൾ ചൂസ് ചെയ്യുന്ന നിമിഷം നീ മരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മരണം എന്താണ് എന്ന് അവിടെ വ്യക്തമല്ല. ഇതിൽ ഏതെങ്കിലും ഒരു ജീവനായിരിക്കാം നഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് അറിയാം, അത്രയേ ഉള്ളൂ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട നേരെ ഓപ്പോസിറ്റാണ് പിശാജ് പറയുന്ന ബൈബിളിലെ ആദ്യത്തെ കള്ളവും. ഇനി പിശാജ് എപ്പോഴും പറയുന്ന കള്ളവും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് എപ്പോഴും പറയുന്ന കള്ളം. അതാണ് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. അതിന് മുകളിൽ പറയുന്ന ഒരു പാമ്പ് കൗശലക്കാരനായിരുന്നു. ഹി വാസ് ക്രാഫ്റ്റി എന്ന് പറയുന്നുണ്ട്. കൗശലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കള്ളം പറയുകയില്ല, സത്യം എന്ന് തോന്നിക്കുന്ന കള്ളമാണ് പറയുന്നത്. ഒരു പിശാച് വന്നിട്ട്, പാമ്പ് വന്നിട്ട് സ്ത്രീയെടുത്ത് പറയുന്ന ആദ്യത്തെ ക്രാഫ്റ്റി ലൈൻ വ്യാജം ആണ് 3:4 പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ്, ദൈവം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റാണ്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരിക്കാൻ, ഈ രണ്ട് കാര്യങ്ങൾ തുടർച്ചയായി റിപ്പീറ്റ് ചെയ്തു പോകുന്നുണ്ട് ബൈബിളിൽ. വെളിപാട് പുസ്തകം വരെയും ഈ കാര്യം രണ്ടും പാരലലി റിപ്പീറ്റ് ചെയ്യുന്നു. ദൈവം ഈ സത്യം തുടർച്ചയായിട്ട് പറയുന്നുണ്ട്, പിശാജ് ഈ കള്ളം തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. പിശാജിന്റെ കള്ളം വിശ്വസിക്കുന്ന വ്യക്തികൾ അവർക്ക് എറ്റേണലായി ചില കാര്യങ്ങൾ നഷ്ടപ്പെടും. ദൈവിക സത്യങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് എറ്റേണലായി ചില കാര്യങ്ങൾ ലഭിക്കും. മുമ്പോട്ട് പോകുമ്പോൾ ആദമും ഹവ്വായും ആത്മാർത്ഥമായി പിശാജിന്റെ കള്ളം വിശ്വസിച്ചു, അതോടുകൂടി ദൈവം പറഞ്ഞ സത്യം സംഭവിച്ചു, രണ്ടുപേരും മരിച്ചു. അപ്പോൾ അവരെങ്ങനെയാണ് മരിച്ചത്, എന്ത് ജീവനാണ് അവരിൽ നഷ്ടപ്പെട്ടത് എന്നുള്ളത് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം. അവർ ശാരീരികമായി ആ ദിവസം മരിച്ചില്ല. അവർക്ക് മാനസികമായിട്ട് അവരുടെ ഇന്റലക്റ്റിനോ അവരുടെ ചിന്തയ്ക്കോ അവരുടെ ചിന്താഗതികൾക്കോ ഒന്നും ഒരു കുഴപ്പവും മാനുഷിക രീതിയിൽ സംഭവിച്ചില്ല. അതിനുശേഷവും ഇവർ അവരുടെ മക്കളും എല്ലാവരും വളരെ കഴിവുള്ളവരായിരുന്നു, ഇൻഡസ്ട്രി പണിയുന്നവരായിട്ടുണ്ടായിരുന്നു, മ്യൂസീഷ്യൻസ് ആയി തീർന്നു. അതൊക്കെ നമ്മൾ താഴേക്ക് വയ്ക്കുമ്പോൾ വായിക്കാം. അന്നേരം ഇവരുടെ ദേഹീപരമായിട്ടുള്ള ഇവരുടെ ജീവനോ ഇവരുടെ ശാരീരിക ജീവനോ നഷ്ടപ്പെട്ടില്ല. എന്നാൽ ദൈവത്തിന്റെ ജീവനായിട്ടുള്ള ഡിവൈൻ ലൈഫ് അപ്പോൾ തന്നെ
അവരിൽ നിന്നും നഷ്ടപ്പെട്ടു. നേരെ ദൈവിക സത്യം വിശ്വസിക്കാതെ പിശാചിന്റെ കള്ളം വിശ്വസിച്ചതിന്റെ ആദ്യത്തെ എഫക്റ്റ് ആണ് അവിടെ കാണുന്നത്. അവരിൽ നിന്ന് ദൈവം പറഞ്ഞ പോലെ ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമുക്കെന്താണ് പറയുന്നത്, നമുക്കെന്താണിത്, ഇതൊക്കെ ഉൽപ്പത്തിയിൽ നടന്ന കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഞാൻ ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായത്തിന്റെ 1-3 വാക്യങ്ങളിൽ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു. ഉൽപ്പത്തി 5:1 ആദാമിന്റെ വംശ പാരമ്പര്യം പറയാം. ആദാമിന്റെ വംശ പാരമ്പര്യം എങ്ങനെയാണ്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ് അവനെ ഉണ്ടാക്കുന്നത്. അല്ല, ദൈവിക ജീവൻ അവനിലുള്ളവനായി, ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നവനായി, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ വേറൊരു കാര്യം പറയാണ്, ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ഉണ്ടാക്കി അവന് ചേർത്തുന്നില്ല. ഇതിന്റെ ഇടയ്ക്കൊരു സംഭവം നടന്നു, ആദാമിൽ നിന്നും ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. പിന്നീടുണ്ടായിരുന്ന ആദാമിന്റെ സാദൃശ്യത്തിൽ, അതേ സാദൃശ്യത്തിലാണ് ആദാമിന്റെ മകനെ ജനിപ്പിക്കുന്നത്. അവനിൽ നിന്ന് ഡിവൈൻ ലൈഫ് പോയി, മാത്രമല്ല അവനിൽ പാപം കടന്നു വന്നു. അതിന്റെ ഒന്ന് വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ അവന്റെ വീണ മനുഷ്യന്റെ സാദൃശ്യത്തിൽ ദൈവിക ജീവനില്ലാത്തവനായി ആദാം തന്റെ മകനെ ജനിപ്പിക്കുകയാണ്. ഇതുകൊണ്ട് എന്താണ് നമുക്ക് അപ്ലിക്കബിളായിട്ട്? റോമാലേഖനം 5:12 ഇതിന്റെ യൂണിവേഴ്സൽ എഫക്റ്റ് എന്താണെന്നുള്ളത് പൗലോസ് വിശദീകരിക്കുകയാണ്. റോമർ 5:12 അവിടെ പ്രതിജ്ഞിക്കുകയാണ്, അവിടെ മരണം മാത്രമല്ല വന്നത്, ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പകർന്നു. എന്ത് മരണം? ശാരീരിക മരണം അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. സ്പിരിച്വൽ ഡെത്ത്, ദൈവിക ജീവനില്ലാത്തവനായി ഈ ഭൂമിയിൽ എല്ലാവരും ആദമിൽ നിന്ന് ജനിക്കേണ്ടി വന്നു. അങ്ങനെ ജീവനില്ലാത്ത ഒരു വലിയ ജനറേഷൻ, ഹ്യൂമൻ ജനറേഷൻ റേസ് ഈ ഭൂമിയിൽ ജനിച്ചു എന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. അല്ലെ, ദൈവം മനസ്സിലാക്കാനായി, മനുഷ്യന് മനസ്സിലാക്കാനായിട്ട് പറയുന്ന ഒരു സത്യം എന്നത്, ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ വ്യക്തികളും ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ് ഓർ കളർ, അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ഒന്നും എന്താണെങ്കിലും, എല്ലാ വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു എന്നാണ് പൗലോസ് ദൈവവചനം പഠിപ്പിക്കുന്നത്. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. റോമാലേഖനം 3-ാമത്തെ അധ്യായത്തിൽ ആണ് ഇത് പറയുന്നത്. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു. അതിന്റെ 23-ാമത്തെ വാക്യം, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ദൈവത്തിന്റെ സ്വരൂപം നഷ്ടപ്പെട്ടവരായി ആളെന്ന് ജനിച്ചു. ഇതൊരു വലിയ സത്യമാണ്. ഈ സത്യം പിശാച് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന സത്യമാണ്. എല്ലാവരും പാപികളാണെന്നും എല്ലാവരും മരിച്ചവരാണെന്നും ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും ഡിവൈൻ ലൈഫ് എന്ന് പറയുന്ന ജൈവിക ജീവൻ ഇല്ലാത്തവരായിട്ടാണ് ഈ ഭൂമിയിൽ ജനിക്കുന്നുള്ള സത്യം മനുഷ്യൻ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ പിശാച് ഈ സത്യം മനുഷ്യൻ മനസ്സിലാക്കരുത് എന്നും ആഗ്രഹിക്കുന്നു. പക്ഷെ ഈ സത്യം ഒരു വ്യക്തി മനസ്സിലാക്കിയത് കൊണ്ട് അതിൽ തന്നെ വലിയ പ്രയോജനമില്ല അല്ലേ. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ ആണെന്ന് ഡിറ്റക്ട് ചെയ്തു, ക്യാൻസറിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടുമില്ല, അതുകൊണ്ട് അന്നേരം ക്യാൻസർ ആണെന്ന് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല, ക്യാൻസർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് മരിക്കാം, അത്രയേ ഉള്ളൂ. അന്നേരം നമ്മൾ പാപികളാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ട് അതിൽ തന്നെ പ്രയോജനമില്ല, മരിച്ചവരാണെന്ന് തിരിച്ചറിയുന്നതുകൊണ്ട് അതിൽ തന്നെ പ്രയോജനമില്ല. എന്നാൽ അതിന് പ്രയോജനമുണ്ടാകുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാവരും മരിച്ചിരിക്കുന്നവരാകുമ്പോൾ ദൈവം പറയുകയാണ്, എന്നാൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വീണ്ടും വരികയാണ്. ആ മനുഷ്യനെ പറ്റി യോഹന്നാന്റെ സുവിശേഷം 1:4 ആ മനുഷ്യന്റെ പ്രത്യേകത പറയുന്നുണ്ട്. യോഹന്നാൻ 1:4 അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആ മനുഷ്യൻ, അവൻ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, താഴേക്ക് വരുമ്പോൾ വചനം ജഡമായി തീർന്നു. എന്നാൽ വചനം മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവപുത്രൻ ഈ ഭൂമിയിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ച് ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്നാൽ ഈ ഭൂമിയിൽ വന്ന ആ മനുഷ്യന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിന്റെ നാലാമത്തെ വാക്കത്തിൽ പറയുകയാണ്, ഇൻ ഹിം ദർ വാസ് ലൈഫ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എന്നാൽ ഈ ഭൂമിയിൽ ദൈവം നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന അനേക മനുഷ്യർ, അല്ലെങ്കിൽ ഇരുട്ട് ലൈറ്റ് ഇല്ലാത്ത അനേക ആൾക്കാരുടെ ഇടയിൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വരികയാണ്. ആ മനുഷ്യനിൽ ജീവനുണ്ടായി. ആ ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ മനുഷ്യരിലും ശാരീരിക ജീവനുണ്ട്, എല്ലാ മനുഷ്യരിലും ദൈഹികപരമായിട്ടുള്ള ജീവനുണ്ട്. ഇവനിൽ ജീവനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ക്ലിയർ ആണ്, ഇറ്റ് ഇസ് എ ഡിവൈൻ ലൈഫ്, സോയൽ ലൈഫ്, ദൈവിക ജീവനുള്ളവനായി ഒരു രണ്ടാം മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരികയാണ്. ആ മനുഷ്യൻ യേശുക്രിസ്തു എന്ന ആ മനുഷ്യൻ വേറൊരു വ്യക്തിയെടുത്ത് നടക്കുന്ന ഒരു കോൺവെർസേഷനാണ് യോഹന്നാന്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള താഴേക്കുള്ള വാക്യങ്ങൾ പറയുന്നത്. ഒന്നാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായി നിക്കോദിമോസ് എന്നൊരു പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നിട്ട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവി വന്നിരിക്കുന്നുവെന്നും ദൈവം നിന്നോട് കൂടെയില്ല എങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങൾ ആർക്കും ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാലും, യേശുക്രിസ്തുവിനെ പറ്റി നല്ല അറിവുള്ള വ്യക്തി, യേശുക്രിസ്തു ആരാണെന്നും ദൈവത്തിൽ നിന്ന് വന്നവനാണെന്നും ദൈവം കൂടെയുണ്ടെന്നും എല്ലാം അക്നോളജ് ചെയ്യുന്ന വ്യക്തി, ആ വ്യക്തിയെടുത്ത് യേശുക്രിസ്തു ഒരു സത്യം പറയുക. അടുത്ത വാക്യത്തിൽ അടുത്ത വാക്യം വെച്ചു, യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയും. ഈ ആമേൻ ആമേൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സത്യം സത്യമായി ഞാൻ പറയും. അന്നേരം യേശുക്രിസ്തു ഒരു ട്രൂത്ത് ഇവന്റെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്, നീ പറയുന്നതെല്ലാം ശരിയാണ്, എന്നെപ്പറ്റി നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്, എന്നാൽ ഒരു സത്യം ഞാൻ നിന്റെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഈ വീണ്ടും ജനിക്കുക എന്നുള്ള വാക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ? എനിക്കൊന്ന് ഈ അവിശ്വാസികൾ പോലും കേട്ടിട്ടുള്ള വാക്കാണ് വീണ്ടും ജനിക്കുക. പക്ഷേ ഈ നിക്കോദിമോസിന്റെ പ്രശ്നമുണ്ട്. നിക്കോദിമോസ് ഈ വാക്ക് ആദ്യമായിട്ട് കേൾക്കുകയാണ്. അദ്ദേഹം ജീവിതത്തിൽ ഇന്ന് വരെ വീണ്ടും ജനിക്കുക എന്നുള്ള വാക്ക് കേട്ടിട്ടില്ല. നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടു, അർത്ഥമറിയത്തില്ലെങ്കിലും കേട്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ വീണ്ടും ജനിക്കുക എന്നുള്ള കാര്യത്തിന്റെ അർത്ഥം മിക്കവർക്കും വിശ്വാസികൾക്കും അറിയത്തില്ല, ചില വീണ്ടും ജനിച്ചവർക്കും അറിയത്തില്ല. അവർ വീണ്ടും ജനിച്ചതായിരിക്കാം ചിലപ്പോൾ, പക്ഷെ വീണ്ടും ജനിച്ച എന്താണെന്ന് അറിയത്തില്ല. വീണ്ടും ജനിച്ച എന്താണെന്നൊക്കെ ചിലർന്ന് ചോദിക്കുമ്പോൾ അവർ സ്ഥാനപ്പെട്ടതിന്റെ സമയം പറയും, അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഞാനിപ്പോൾ അധികം ആൾക്കാരോട് ചോദിക്കാറില്ല, ഉത്തരങ്ങളൊക്കെ വളരെ വിചിത്രമായിരിക്കും. അന്നേരം ഈ നിക്കോദിമോസിന്റെ പ്രശ്നം, നിക്കോദിമോസ് അന്ന് വരെ കേട്ടിട്ടില്ല വീണ്ടും ജനിക്കുക എന്നുള്ളത് എന്താണ്. അന്നേരം നിക്കോദിമോസിന് ഒരു കാര്യം അറിയാം, ഒന്നാമത് ജനിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ആദ്യ ഭൂമിയിൽ ജനിക്കുന്നത്? എങ്ങനെയാ ജനിക്കുന്നത്? സൗരന്മാര് അറിയാം എങ്ങനെയാ. അത് വളരെ സിമ്പിൾ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നു അല്ലേ മനുഷ്യ. ഇവൻ അപ്പനും അമ്മയുമായിട്ടുള്ള, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ജീവൻ അമ്മയുടെ ഉദരത്തിലേക്ക് കടക്കുന്നു. ആ ജീവൻ ആണ് യഥാർത്ഥത്തിൽ മനുഷ്യനായിട്ട് ഭൂമിയിൽ അമ്മയുടെ ഉദരത്തിൽ. ഇതാണ് ഒന്നാമത്തെ. ഓക്കെ, അപ്പൊ എങ്ങനെയാ വീണ്ടും ജനിക്കുന്നത്? സൗരന്മാരെന്ന് പറയാം ബാക്കിൽ നിന്ന് റോയ് കേട്ടോ, ഞാൻ ചോദിച്ചു ഇപ്പൊ എന്തോ ആ എങ്ങനെ. ആ ഞാൻ പറഞ്ഞു, ഈ ഒരു സ്പിരിച്വൽ കാര്യമല്ല ഞാൻ ചോദിച്ചത്, അതിന് മുമ്പ് പറഞ്ഞു ഒന്നാമത് ജനിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ആ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നു. അന്നേരം ഈ സാധാരണ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാള് വീണ്ടും ജനിക്കുക എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എന്താ അയാളുടെ മനസ്സിൽ വരുന്നത്? എങ്ങനെ? ആ അതെ, അന്നേരം സ്വാഭാവികമാണ്. അന്നേരം നിക്കോദിമോസിന്റെ ചോദ്യം ഒരു നാച്ചുറൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നിക്കോദിമോസ് ചോദിക്കുകയാണ് എങ്ങനെ, ഹൗ ഹൗ എന്നുള്ളതിന് നിക്കോദിമോസിന് ഒരു ആൻസർ ഉണ്ട്. കാരണം നിക്കോദിമോസിന് അറിയാം ഒന്നാമത് ജനിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആണ് ജനിക്കുന്നത്. അന്നേരം വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കടന്നിട്ട് ജനിക്കണം, അതാണ് സ്വാഭാവികമാണ്. അന്നേരം അതൊരു കളിയാക്കി ചോദിക്കുന്ന ചോദ്യമല്ല, ഒരു നാച്ചുറൽ ക്വസ്റ്റ്യൻ ആണ്. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും അമ്മയുടെ. പക്ഷേ ഇതെങ്ങനെ സംഭവിക്കും? മനുഷ്യൻ ഇയാത് വൃദ്ധനുമായി അല്ലേ, വൃദ്ധനായ ഒരു മനുഷ്യൻ ഇനി എങ്ങനെ അമ്മയുടെ ഉദരത്തിൽ കയറിയിട്ട് ആ വീണ്ടും ജനിക്കും? ഇതാണ് ചോദ്യം. നമ്മൾ ഈ ചോദ്യം ഒന്നും ചോദിക്കത്തില്ല, കാരണം നമ്മൾ ഈ ഒരു ക്ലീഷേ പോലെ ഈ വാക്ക് കേട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നവരാണ്. എന്നാൽ ആദ്യമായിട്ട് നിക്കോദിമോസ് ഇത് കേട്ടപ്പോൾ നിക്കോദിമോസ് നാച്ചുറൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഒന്നാമത് ജനിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ നിന്നാണെങ്കിൽ രണ്ടാമത് ജനിക്കുന്നതും അമ്മയുടെ ഉദരത്തിൽ നിന്നാവണം, പക്ഷെ അതെങ്ങനെ മനുഷ്യൻ വൃദ്ധനായ ശേഷം അമ്മയുടെ ഉദരത്തിൽ നിന്ന് വീണ്ടും ജനിക്കാൻ കഴിയും? അതല്ലേ പറഞ്ഞിരിക്കുന്നത്? അത് വായിച്ചോ, എന്നോട് വായിച്ചോ. ആ, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ അമ്മയുടെ ഉദരത്തിൽ കടന്ന് വീണ്ടും ജനിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഈ ചോദ്യത്തിന് കർത്താവ് മറുപടി പറയുന്നുണ്ട്. ആ മറുപടിയിൽ എന്താണ് വീണ്ടും ജനനമെന്ന് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് പലർക്കും അറിയാത്ത, ഇല്ലെങ്കിൽ അനേക ആൾക്കാർക്ക് അറിയാത്ത, അനേക ആൾക്കാർ കേട്ടിട്ടുള്ള എന്നാൽ അനേക ആൾക്കാർക്ക് അറിയാത്ത ജനനം പറയുന്നു. അതായത് താഴേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ആറാമത്തെ വാക്യം, ആ ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. കർത്താവ് വിശദീകരിക്കുകയാണ്, ദർ ഇസ് എ ഫിസിക്കൽ ലൈഫ് യു റിസീവ്, നിനക്കൊരു ശാരീരിക ജീവൻ നിനക്ക് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചപ്പോൾ നിനക്ക് ലഭിച്ചു, പക്ഷേ അത് ജഡത്താലുള്ള ജനനമാണ്. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ബയോളജിക്കൽ ബർത്തിൽ കൂടി വന്ന വ്യക്തികൾ എല്ലാവരും ബയോളജിക്കൽ ലൈഫുള്ളവരാണ്. എന്നാൽ നീ വീണ്ടും ജനിക്കണം. എങ്ങനെ? ദൈവത്തിന്റെ ആത്മാവിനാൽ നീ വീണ്ടും ജനിക്കണം എന്ന് പറയാം. യേശുക്രിസ്തു വളരെ ക്ലിയർ ആയിട്ട് പറയണം, ജഡത്താൽ ജനിച്ച് ജഡമാകും. ഇനി അത് നിങ്ങൾ പെന്തക്കോസ്റ്റ് കുടുംബത്തിൽ ജനിച്ചാലും, നിങ്ങൾ മർത്തോമ കുടുംബത്തിൽ ജനിച്ചാലും, ഇനി നിങ്ങൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാലും, ക്രിസ്ത്യൻ അസംബ്ലിയിൽ ജനിച്ചവരാണെങ്കിലും, ഇനി ഏത് സഭക്കാരാണെങ്കിലും, ഏത് വ്യക്തികളാണെങ്കിലും, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, യു മസ്റ്റ് ബോൺ അഗെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പകരം സ്നാനപ്പെട്ടാൽ പോരാ, അതിന് പകരം പ്രാർത്ഥിച്ചാൽ പോരാ, പാട്ടുപാടിയാൽ പോരാ, നല്ലതായിട്ട് ജീവിച്ചാൽ പോരാ, ഇതെല്ലാം പൈശാചിക കള്ളങ്ങളാണ് വീണ്ടും ജനിക്കുന്നതിന് പകരമായിട്ട് ഇത് പഠിപ്പിക്കുമ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ ചില പ്രധാന സത്യങ്ങൾ പിശാച് മറച്ചു വെച്ചിരിക്കുക, അതിന് പകരം കള്ളങ്ങൾ പഠിപ്പിക്കുക. യേശുക്രിസ്തു പറയുകയാണ്, നിക്കോദിമോസ് അടുത്ത് പറയാണ്, ജഡത്താൽ ജനിച്ചത് അത് ഏത് വ്യക്തിയാണെങ്കിലും, ഏത് സഭക്കാരനാണെങ്കിലും, ഏത് ജാതിയാണെങ്കിലും, വർഗമാണെങ്കിലും, നിങ്ങളുടെ ലൈഫ് എത്ര നല്ലതാണോ മോശമാണോ എന്നുള്ളതിനേക്കാളുപരി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തായിക്കോട്ടെ, നിങ്ങൾ ഡോക്ടറാണോ എഞ്ചിനീയറാണോ, ഇതൊന്നുമല്ല വിഷയം. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, യു മസ്റ്റ് ബോൺ അഗെയിൻ, ആത്മാവിനാൽ ജനിക്കുക. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നീ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറയുന്നതുകൊണ്ട് നീ ആശ്ചര്യപ്പെടുന്നു. യു മസ്റ്റ് ബോൺ അഗെയിൻ എന്ന് പറയുക. നിനക്ക് ഡിവൈൻ ലൈഫ് ദൈവത്തിൽ നിന്ന് ലഭിച്ചേ ഒക്കുള്ളൂ, ഇല്ലെങ്കിൽ നീ മരിച്ചവനാണ്. നീ സഭയിൽ വന്നിരുന്നാലും നീ മരിച്ചവനാണ്, നീ പാട്ട് പാടിയാലും നീ മരിച്ചവനാണ്, നീ എന്തൊക്കെ കാണിച്ചാലും നീ വീണ്ടും ജനിച്ചവനല്ലെങ്കിൽ യു ആർ ഡെഡ്. ദൈവം നിന്നെ കാണുന്ന അങ്ങനെയാണ് അല്ലേ? ശവത്തിന്റെ മുകളിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പലരും അതൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നു. അപ്പോൾ നിക്കോദിമോസിന്റെ ചോദ്യം ഇതാണ്, എങ്ങനെ, ഹൗ എന്നുള്ളതല്ലേ? അതാണ് കർത്താവ് താഴേക്കുള്ള വാക്യങ്ങൾ കൂടി വിശദീകരിക്കുന്നത്. അതിന്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു ഹൗ എന്നുള്ള നിക്കോദിമോസിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, ഡിവൈൻ ലൈഫ് റിസീവ് ചെയ്യേണ്ടതിന് എന്ത് സംഭവിക്കണം? മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശു ക്രിസ്തുവിനെ ഉയർത്തണം. അതായത് ക്രൂശിന്റെ വചനം യഥാർത്ഥമായി പ്രസംഗിക്കപ്പെടുന്നിടത്ത്, യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കപ്പെടുന്നിടത്ത്, യേശു ക്രിസ്തുവിനെ ഉയർത്തുന്നിടത്ത് ഒരുവൻ, അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവനെ പാപബോധം വരുത്തുകയും അവൻ മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അവൻ എന്ത് ലഭിക്കും എന്ന് പറഞ്ഞ്, അവന് ആ വേറൊരു ജീവൻ ലഭിക്കും. ശാരീരിക ജീവൻ ലഭിച്ചതിന്റെ കൂടെ ഡിവൈൻ ലൈഫ് അവൻ ലഭിക്കും, നിത്യജീവൻ ലഭിക്കും. ഈ നിത്യജീവൻ എന്നുള്ളതിന്റെ അർത്ഥം പോലും പലർക്കും അറിയത്തില്ല. നിത്യജീവൻ എന്ന് പറയുന്നത് മരിച്ചു കഴിയുമ്പോൾ ലഭിക്കുന്ന ഒരു കാര്യമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ജീവനാണ്. ആ ജീവനില്ലാത്തവൻ മരിച്ചവനാണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെങ്കിലും. അങ്ങനെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ രണ്ടു കാര്യം കൂട്ടരേ ഉള്ളൂ ഈ ഭൂമിയിൽ. നമ്മൾ ഈ പെന്തക്കോസുകാർ, മർത്തോമക്കാർ, ഇവാഞ്ചലിക്കൽക്കാർ, ഇനി പെന്തക്കോസിലെ തന്നെ വിഭാഗങ്ങൾ, ഇങ്ങനൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. നമ്മൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഐഡന്റിറ്റിയുണ്ട്. ഞാൻ വീണ്ടും ജനിച്ചവരാണെന്നേ പറയാറുള്ളൂ ആര് ചോദിച്ചാൽ. പക്ഷെ പലർക്കും ഐഡന്റിറ്റി ഉണ്ട്. ദൈവത്തിന് ഐഡന്റിറ്റി ഒന്നുമില്ല. ദൈവത്തിന് രണ്ട് കൂട്ടരേ ഉള്ളൂ, രണ്ടേ രണ്ട് കൂട്ടർ ഈ ഭൂമിയിൽ, രണ്ടേ രണ്ട് കൂട്ടർ. ആരൊക്കെയാണ്? ആ വീണ്ടും ജനിച്ചവർ, വീണ്ടും ജനിക്കാത്തവർ, ഇല്ലെങ്കിൽ ജീവനുള്ളവർ, ജീവനില്ലാത്തവർ, അത്രേ ഉള്ളൂ. അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ നോക്കാം. യോഹനാൻ എന്തിനാ സുവിശേഷം എഴുതിയത് നിങ്ങൾക്കറിയാമോ? ഞാൻ ഇതിനും പറഞ്ഞിരുന്നു. എന്തിനാ യോഹനാൻ സുവിശേഷം എഴുതിയത്? ബാക്കിലുള്ള സഹോദരന്മാർ പറയണോ? എന്തിനാണ് യോഹനാൻ സുവിശേഷം എഴുതിയത്? ഉദ്ദേശം എന്താണ്? സഹോദരന്മാർക്ക് പറയാം, അറിയില്ല. ഞാൻ ഇതുമ്പോൾ പറഞ്ഞിട്ടില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പുതിയിടത്ത് പലയിടത്തും പറയുമ്പോൾ പല ആൾക്കാർക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. യോഹനാൻ സുവിശേഷം എഴുതിയത്, യോഹനാന്റെ സുവിശേഷത്തിന്റെ അവസാനത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുകയും വിശ്വസിച്ചിട്ട് നിങ്ങൾക്ക് ജീവനുണ്ടാകാനായിട്ടാണ് ഇത് എഴുതിയത്. യോഹനാൻ ലേഖനം എഴുതിയത് എന്തിനാണെന്ന് ഞാൻ ഇന്നാളെ ഇതിനു മുമ്പ് വിശദീകരിച്ചു. ജീവൻ പ്രാപിച്ചവരടുത്ത് അവർക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിനാണ് യോഹന്നാൻ ലേഖനം എഴുതിയത്. നേരെ യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ ഞാൻ മുമ്പ് വായിച്ച ആ വാക്യം വീണ്ടും വായിക്കുകയാണ്. യോഹന്നാന്റെ ലേഖനം അവന്റെ ഒന്നാമത്തെ അധ്യായം, ഒന്നാമത്തെ അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ, അല്ല അവന്റെ അവസാനത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവൻ ഇല്ല. അന്നേരം രണ്ട് കൂട്ടരേ ഈ ഭൂമിയിലുള്ളൂ, രണ്ടേ രണ്ട് കൂട്ടർ. ആരൊക്കെയാണ്? ദൈവപുത്രനുള്ളവർ, ദൈവപുത്രനില്ലാത്തവർ. ദൈവപുത്രനുള്ളിലുള്ളവർ, ദൈവപുത്രനുള്ളില്ലാത്തവർ, അല്ലെങ്കിൽ ജീവനുള്ളവർ, ജീവനില്ലാത്തവർ. ഈ ഒരു കാറ്റഗറിയിലെ ദൈവം കണക്കാക്കത്തുള്ള ആൾക്കാരെ. ഇനി നിശ്ചിതയിൽ കർത്താവിന് വരവെങ്കിൽ എടുക്കപ്പെടുന്നത് ജീവനുള്ളവർ മാത്രമാണ്. അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ജീവനില്ലാത്തവരെ എല്ലാവരെയും ഒരു സ്ഥലത്ത് കൊണ്ടുചെന്നിട്ട് അവരെ നിത്യ അഗ്നിയിലേക്ക് തള്ളും എന്ന് ദൈവം പറഞ്ഞു. അതുകൊണ്ട് എടുത്ത് വായിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. കാരണം ഇതൊക്കെ വളരെ അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങളാണ്. വെളിപാട് ദിവസവുമായി 20-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം അവസാനം നടക്കുന്ന കാര്യമാണ്. ആ അതിനു മുമ്പ് പറയുന്നത്, ഞാൻ വലിയൊരു വെള്ളസിംഹാസനം കണ്ടു, അതിലൊരുത്തൽ നിൽക്കുന്നത് കണ്ടു, ഇരിക്കുന്നതും കണ്ടു. എന്നിട്ട് പറയുന്നത് മരിച്ചവർ ആപാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ. ആരാണ് ഈ മരിച്ചവർ ആപാലവൃദ്ധം എന്ന് പറയുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് മരിച്ചവർ, ജീവനില്ലാത്തവർ, ദൈവിക ജീവൻ പ്രാപിച്ച് വീണ്ടും ജനിക്കാത്ത എല്ലാവരും വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു എന്നിട്ട് പറയാണ്. താഴേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് അതിന്റെ അവസാനത്തെ വാക്യം, 14-ാമത്തെ വാക്യം, 14-15 വാക്യങ്ങൾ. മരണത്തെയും പാതാളത്തെയും തീപ്പുകയിൽ തള്ളിയിട്ടു. ഈ തീപ്പുക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പുകയിൽ തള്ളിയിടും. ഇത് ബൈബിളിലെ ഒരു ഹൊറർ സ്റ്റോറി എഴുതി വെച്ചതല്ല, ബൈബിളിലെ മാറ്റമില്ലാത്ത സത്യമാണ്. ഇപ്പൊ ഈ നരകമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇത് രണ്ടാം ഒരു മരണമുണ്ട്. ഈ രണ്ടാം മരണത്തിൽ പോകുന്ന ആരാണെന്നറിയാമോ? വീണ്ടും ജനിക്കാതെ, രണ്ടാമത് ജനിക്കാത്തവരെല്ലാം രണ്ടാം മരണത്തിൽ പങ്കാളിയായിരിക്കും. അത് നിങ്ങൾ ഏത് സഭക്കാരാണെങ്കിലും വീണ്ടും ജനിച്ചവരല്ലെങ്കിൽ, കർത്താവ് പറയാണ് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പുകയിൽ തള്ളും. ഇത് രണ്ടാം മരണം. രണ്ടാം മരണത്തിൽ നിങ്ങൾക്ക് അകപ്പെടരുത് എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ജീവപുസ്തകത്തിൽ പേരെഴുതണം. ജീവപുസ്തകത്തിൽ പേര് വരണമെങ്കിൽ എന്തുണ്ടാവണം? ജീവനുണ്ടാവണം, രണ്ടാമതുള്ള ജീവനുണ്ടാവണം, വീണ്ടും ജനനം നടക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു, ദൈവിക ഡിവൈൻ ലൈഫിൽ ഒരു വീണ്ടും ജനിക്കണം. ആ വീണ്ടും ജനിക്കാത്തവൻ എല്ലാവരും എല്ലാവരും ഒരിക്കലും നിങ്ങൾക്കിത് മനസ്സിലാവും, ഇത് സത്യമായിരുന്നു എന്ന് മനസ്സിലാവും. ഞാനീ പറയുന്ന എല്ലാം വീണ്ടും ജനിക്കുന്നത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വീണ്ടും ജനിക്കാത്തവരുണ്ടെങ്കിൽ അവരെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അവർ പറയാണ് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പയ്യയിൽ തള്ളിയിടുമെന്ന് പറയാം. കാരണം പോകാൻ ആൾക്കും താല്പര്യമില്ലല്ലേ. തീപ്പയ്യകളൊക്കെ പോരാൾക്കും താല്പര്യമുണ്ട്. അപ്പൊ ഞാനിവിടെ നിന്നോട് ചോദിക്കുകയാണ്, ഈ നരകത്തിൽ പോകാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും കൈവക്കം പറഞ്ഞ് നിങ്ങൾ ആരും കൈവക്കത്തില്ല എനിക്കറിയാം. സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവരെല്ലാം കൈവക്കം പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൈവക്കും. എന്നാൽ സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ളവരെ എല്ലാം ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോവുകയില്ല. അതറിയാമോ? കൊണ്ടുപോകത്തില്ല. ആരെയാ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്? ജീവപുസ്തകത്തിൽ പേരെഴുതി കൊണ്ടുവരെ കൊണ്ടുപോകും. ഇനി നരകത്തിൽ പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിലും നിങ്ങളെ നരകത്തിൽ തള്ളിയിടും, ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ. എന്നാലും ഞാൻ ഈ ഒരു സബ്ജക്ട് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. വളരെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. യേശുക്രിസ്തു നിക്കോദേമോസ് എന്ന് പറയാണ്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു. ഒരിക്കൽ മാത്രമേ നീ ജനിച്ചിട്ടുള്ളെങ്കിൽ, നിനക്ക് ഫിസിക്കൽ ലൈഫ് മാത്രമേ ഉള്ളെങ്കിൽ, നിന്റെ പേര് ജീവപുസ്തകത്തിൽ കാണത്തില്ല. അതിന്റെ സഭാ രജിസ്റ്ററിലൊക്കെ പേര് കാണും. നീ സഭക്കാരൻ, ഏത് സഭക്കാരനാണെന്നൊക്കെ പറഞ്ഞ് പറയാനായിട്ട് കഴിയും. പക്ഷേ വീണ്ടും ജനിച്ചവനല്ലെങ്കിൽ ദൈവത്തിന്റെ ജീവപുസ്തകത്തിൽ പേര് കാണുകയുമില്ല. ആ വ്യക്തി രണ്ടാം മരണം എന്ന് പറയുന്ന തീപ്പൊയ്കായിലേക്ക് അകപ്പെടും എന്ന് ദൈവം പറഞ്ഞു. അല്ലെങ്കിൽ ഇതൊരു ഡിവൈൻ ട്രൂത്താണ്. പിശാച് ഇത് മറച്ചു വെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിശാച് ഇതിന് ആൾക്കാർക്ക് വിശ്വസിക്കാനായിട്ട് താല്പര്യമില്ല. കാരണം പിശാചിനറിയാം, ഇത് വിശ്വസിച്ചാൽ മനുഷ്യൻ നിത്യനരകത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടക്കും. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന് ആഗ്രഹമില്ല ആരും നശിച്ചു പോകണം. അതുകൊണ്ട് ദൈവം അവൻ നിത്യജീവൻ ലഭിക്കേണ്ടതിന്, സ്വർഗത്തിൽ പോകേണ്ടതിനെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, നിത്യജീവൻ ലഭിക്കേണ്ടത്, നിത്യജീവൻ ജീവിക്കുന്നവനെ സ്വർഗത്തിൽ പോകത്തുള്ളൂ, അത് വേറെ കാര്യം. നിത്യജീവൻ ലഭിക്കേണ്ടതിന്, നശിച്ചു പോകാതെ നിത്യജീവൻ ലഭിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അന്നേരം പിശാച് ഈ ഒരു ഡിവൈൻ ട്രൂത്തിനെ ഓൾട്ടർ ചെയ്യുകയാണ് ഇന്ന്. വീണ്ടും ജനനം എന്നുള്ള ഉപദേശത്തിന് പകരം നല്ല ജീവിതം, റിലീജിയസ് ആക്ടിവിറ്റീസ്, പ്രാർത്ഥന, ഈവൻ സ്നാനം, ഇല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ, ഇതൊക്കെ റീപ്ലേസ് ചെയ്യുകയാണ്. ഇതിനൊക്കെ ഒരു സ്ഥാനമുണ്ട്. എന്നാൽ വീണ്ടും ജനനത്തിന് പകരമായിട്ട് ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ അത് പൈശാചിക നുണയാണ്. അന്നേരം ദൈവം യേശുക്രിസ്തു പറയാണ്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ നീ ദൈവരാജ്യം കാണുകയില്ല. ഈ സത്യം പറയാൻ വേണ്ടിയിട്ടാണ് ദൈവം ദൈവദാസന്മാരെ അയക്കുന്നത്. അതിനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, സത്യവചനം അക്യുറേറ്റ്ലി ടീച്ച് ചെയ്യണം. ഇതാണ് ഏറ്റവും ബേസിക് ട്രൂത്ത്. അല്ലെ, ഞാനിത് വളരെ വിശദമായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കുക, ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യമുണ്ട്. ഇതൊക്കെ പലപ്പോഴും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടപ്പെടേണ്ട സത്യങ്ങളാണ്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പലരും, ഇല്ലെങ്കിൽ മിക്കവരും, ഇല്ലെങ്കിൽ ഒരുപക്ഷെ എല്ലാവരും, എനിക്കറിയില്ല, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, നിങ്ങൾക്കും അറിയാം, വീണ്ടും ജനിച്ചവരാണ് എന്ന് ഊഹിക്കാം, അല്ലെങ്കിൽ പലരും. എന്നാൽ അങ്ങനെ വീണ്ടും ജനിച്ച ഒരു വ്യക്തി പിശാചിന്റെ അധികാരത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് മാറുന്നു, അവന് നിത്യജീവൻ ലഭിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടും പിശാചിന്റെ കള്ളങ്ങൾ പിശാച് നിർത്താൻ തയ്യാറല്ല. പിശാച് വീണ്ടും വിശ്വാസികളുടെ അടുത്ത് കള്ളം പറയും. അതാണ് നമുക്ക് കൂടുതൽ ആപ്ലിക്കബിൾ. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ദൈവവചനം, ദൈവവചനം എന്ന് പറയാമെങ്കിൽ പ്രസംഗിക്കുന്ന പലരിലും കൂടി പിശാച് കള്ളങ്ങൾ, പിശാചിന്റെ കള്ളങ്ങൾ ദൈവമക്കളുടെ അടുത്ത് രക്ഷിക്കപ്പെട്ടവരെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവിടെയാണ് വലിയ ഡെയിഞ്ചർ നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങളൊരു പൈശാചിക നുണ വിശ്വസിച്ചാൽ അതിന് എഫക്റ്റ് ഉണ്ട്, എക്സ്റ്റേണൽ എഫക്റ്റ് ഉണ്ട് രക്ഷിക്കപ്പെട്ടതിന് ശേഷവും. രക്ഷിക്കപ്പെട്ടവരുടെ അടുത്ത് പിശാച് പറയുന്ന അനേക നുണകളുണ്ട്, വിശ്വാസികളെന്ന് പറയുന്ന അനേക നുണകളുണ്ട്. അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു നുണ എന്താണെന്നുള്ളത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതും ദൈവിക സത്യത്തിന് നേരെ എതിരാണ്. ആ ദൈവിക സത്യം എന്താണെന്ന് നിങ്ങൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പേശാചിക നുണ എന്താണ് എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. റോമാലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, അന്നേരം ഒരു ഒരു റോമാലേഖനം 8-ാമത്തെ റോമാലേഖനം എന്ന് പറയുന്ന ഒരു ഓർഡറിൽ പൗലോസ് എഴുതുന്ന കാര്യങ്ങളാണ്. അന്നേരം അതിന് മുകളിലുള്ള കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഇത് ആരുടെ അടുത്താണ് പറയുന്നത്, എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് നമ്മൾ ആ വാക്ക് എടുക്കരുത്. റോമാലേഖനം പറയുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിന് നിങ്ങൾ കടക്കാറില്ല. കാരണം റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ നിങ്ങളെ പാപത്തിൽ നിന്ന് ദൈവം സ്വാതന്ത്ര്യം വരുത്തി കഴിഞ്ഞു എന്ന് പറയുന്നു. റോമാലേഖനം 7-ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്ന് പറയുന്നു. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൽ നിന്നും പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. അതായത് ന്യായപ്രമാണത്തിൽ നിന്നും പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നും ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ച വിശ്വാസി സഹോദരന്മാരടുത്താണെന്ന് പറയുന്നത്. ഞാനിത് പറയുന്നത് അതിന്റെ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സഹോദരന്മാരെ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല നിങ്ങൾ കടക്കുക. അന്നേരം ജഡത്തിന് നിങ്ങളെ നിങ്ങൾക്കൊരു കടവുമില്ല, ഇല്ലെങ്കിൽ പിശാചിനോ പാപത്തിനോ നിങ്ങൾ ജഡത്തെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു ആർ ഫ്രീ. അതാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ വിശദമായി പറഞ്ഞു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചത് കൊണ്ട് നിങ്ങളുടെ അവയവങ്ങളെ ദൈവത്തിന് സമർപ്പിക്കും. അടുത്തതായിട്ട് ദൈവം വിശ്വാസികളുടെ, ഞാൻ വീണ്ടും പറയട്ടെ, വിശ്വാസികളുടെ പറയുന്ന ഏറ്റവും വലിയൊരു സത്യം അടുത്ത വാക്ക് തിരിച്ചിട്ടുണ്ട്. വായിച്ചു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആരുടെ പറയണേ? വിശ്വാസികൾ. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടോ? ഇതിനു മുമ്പ് ബൈബിൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ടെ? ഏത് വാക്യത്തിലാണ് കേട്ടെ? ഏത് വാക്യത്തിലാണ് ബ്രദറെ ഈ പറഞ്ഞ വാക്യം കേട്ടെ? ഇതിനു മുമ്പ് ഉൽപ്പത്തി ആരാ പറഞ്ഞത്? ആ ദൈവം പറഞ്ഞു. അന്നേരം ഇത് ദൈവം, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സത്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ദൈവം റിപ്പീറ്റ് ചെയ്യാണ് വിശ്വാസികളുടെ അടുത്ത്. എന്താണ് വിശ്വാസികളുടെ അടുത്ത് പറയുന്നത്? നിങ്ങൾ ജഡ മരിക്കുന്ന നിശ്ചയമല്ല, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. ഇത് പറയുമ്പോൾ തന്നെ വേറൊരു വ്യക്തി ഒരു കള്ളം നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബൈബിൾ ആദ്യത്തെ കള്ളം എന്താണെന്നറിയാമോ? എന്താണ്? നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം. എക്സാക്ട് ഓപ്പോസിറ്റ് ആണല്ലേ. ഞാനിത് ഇതിപ്പോ പറയുന്നു അറിയുന്നു, ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ ഈ കള്ളം കൃപയുടെ സുവിശേഷം എന്ന ലേബലിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇത്രയാണ് അവർ പറയുന്നത്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കയില്ല നിശ്ചയം. ദൈവം പറയാണ് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും നിശ്ചയം. ഇടയ്ക്ക് ഞാനിത് ഒരാളുടെ അടുത്ത് പറയുകയാണ്, ഇതിന്റെ ഒരു വേറൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധരായിട്ട് ജീവിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസിക് ലെവലിൽ പറയുന്ന കാര്യം അല്ലേ. അതൊരു ലോ ഒരു സാധാരണ രീതിയിൽ പറഞ്ഞു. ബൈബിളിലെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കുന്നു. എന്നാൽ ഞാനിത് ഒരു ദിവസം കഴിഞ്ഞ ദിവസം ഒരാളുടെ അടുത്ത് പറഞ്ഞപ്പം അദ്ദേഹം പറയുന്നത്, സഹോദര അതൊരു ദുരുപദേശമാണെന്നാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതിനെ പെലേഗ്രിസം എന്നാണ് പഠിപ്പിക്കുന്നതെന്നാണ് ചിലർ പറയുന്നത്. ഞാൻ ചോദിച്ചത് എന്ത് ഈ പെലേഗ്രിസം? ഞാനിതുവരെ കേട്ടുപോലുമില്ല ഇങ്ങനത്തെ കാര്യം. അങ്ങനെ ബൈബിൾ കോളേജിൽ പോകാത്തതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല, ബൈബിൾ മാത്രമേ പഠിച്ചു. അപ്പൊ ഞാൻ ഈ സഹോദരനോട് പോയി പറഞ്ഞ അവളോട് പറഞ്ഞു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയമെന്നുള്ളത് ഡിവൈൻ ട്രൂത്ത് ആണ്. ബൈബിൾ ആദ്യം പഠിപ്പിക്കുന്ന സത്യമാണ്, ബൈബിൾ തുടർച്ചയായി പഠിപ്പിക്കുന്ന സത്യമാണ്. ഇഫ് യു വാക്ക് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് യു വിൽ ഡൈ, ഷുവർലി. സത്യം സത്യമായി പറയുന്നു യേശു ക്രിസ്തു പറഞ്ഞു. അന്നേരം നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കയില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ ആ വ്യക്തി പഠിപ്പിക്കുന്നത് സർപ്പഞ്ചിസമാണ്, പൈശാചിക ഉപദേശമാണ്, പിശാചിന്റെ വിഷമാണ് സുവിശേഷം എന്ന രീതിയിൽ പഠിപ്പിക്കുന്നു. അന്നേരം നിങ്ങൾക്കിത് കേൾക്കാനായിട്ട് കഴിയും, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ മരിക്കയില്ല, വിശുദ്ധ ജീവിതം നിത്യതയ്ക്ക് ആവശ്യമില്ല എന്നുള്ള ഉപദേശം നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുക ഇത് പഴയ പാമ്പിന്റെ ഉപദേശമാണ്. വിശുദ്ധി കൂടാതെ, കൊലോസ്യരിൽ പറയാണ്, വിശുദ്ധി കൂടാതെ ദൈവത്തെ ആരും കാണുകയില്ല. ബിബ്ലിക്കൽ ട്രൂത്താണിത്. ഇത് പ്രവൃത്തിയുടെ സുവിശേഷമല്ല, ഇതാണ് കൃപയുടെ സുവിശേഷം. ബൈബിൾ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ക്ലിയർ. ഇതിനൊരു ഡെഫിനേഷനും ആവശ്യമില്ല, തിയോളജിക്കൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. പറയുകയാണ് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ, ഇഫ് യു വാക്ക് അക്കോർഡിംഗ് ടു ദ, നിങ്ങളുടെ ആ നടപ്പിന്റെ അവസാനം ചെന്നെത്തുന്ന മരണമാണ് വിശ്വാസികളുടെ അടുത്ത്. യാക്കോബ് പറയാണ് വിശ്വാസികളുടെ അടുത്ത് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്ത്
മരണത്തെപ്പെടുന്നു. എൻഡ് ഡിസ്ട്രക്ഷൻ എന്നൊരു കാര്യത്തിൽ വെച്ചിട്ട് അവിടെ വീണ്ടും പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് ദൈവം വിശ്വാസികൾ മനസ്സിലാക്കാനായിട്ട് പറയുന്നു. വിശ്വാസികളുടെ പറയുന്നു എന്ത് മരണം? വണ്ടി പിടിച്ച് മരിക്കുന്നതാണ്, ജഡത്തിനനുസരിച്ച് ജീവിച്ച അങ്ങനൊന്നും നടക്കത്തില്ല അല്ലെ. പ്രായമായി മരിക്കുന്നതാണ്, അത് എല്ലാവരും മരിക്കും. എന്ത് മരണമാണ്? വളരെ ക്ലിയറാണ്, ദൈവം ഉൽപ്പത്തിയിൽ പറഞ്ഞ മരണം തന്നെയാണ്. നിങ്ങൾ ജഡത്തിനനുസരിച്ച് ജീവിച്ചാൽ മരിക്കും നിശ്ചയം. ഇതാണ് ബൈബിള് പഠിപ്പിക്കുന്ന സത്യം. ഇത് പഠിപ്പിക്കുമ്പോഴേക്കും പണ്ടും പറയുന്നത് ഓ അങ്ങനെയൊന്നും പറയരുത്, വിശുദ്ധിയോടെ ജീവിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകത്തില്ല എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ സുവിശേഷമാണ്, ഇല്ലെങ്കിൽ ലോയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. കൃപയുടെ സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലേ, ഞാനും പാപിയാണേ നിങ്ങളും പാപിയാണേ എങ്ങനെയായാലും ദൈവം നിങ്ങൾക്ക് ഒന്നും ചെയ്തില്ല. എന്നാലും ഒരു വ്യക്തി ഈയിടെ പറഞ്ഞ കേൾക്കുകയാണ്, പാപത്തെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ നിത്യജീവൻ നഷ്ടപ്പെടത്തില്ല, മരിച്ച് പ്രാർത്ഥനയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുള്ളൂ. പിശാച് കള്ളം പല രീതിയിൽ പഠിപ്പിക്കുകയാണ്. ഞാനതുകൊണ്ടാണ് ഇത് വളരെ വിശദീകരിക്കുന്നത്, സമയമെടുത്ത് വിശദീകരിക്കുന്നത്. ഡിവൈൻ ട്രൂത്താണ്. ആരെങ്കിലും ഒരു ടിക്കറ്റ് എടുത്ത് പോകാൻ നിൽക്കുകയാണെങ്കിൽ, പാപത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ എഫക്റ്റ് ഇല്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ദൈവം പറയണം. ഇതിന്റെ അർത്ഥം ഞാൻ പറയുന്നത് നിങ്ങൾ പാപം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ നരകത്തിൽ നഷ്ടപ്പെടുന്നു എന്ന് അങ്ങനെയൊന്നും പറയും. ഞാൻ അതിനെപ്പറ്റി പിന്നീട് വേറൊരു ദിവസം വിശദീകരിക്കാം എന്താണ് ഇതിന്റെ യഥാർത്ഥ ടീച്ചിങ് എന്നുള്ളത്. പക്ഷെ പാപത്തിന് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എഫക്റ്റ് ഉണ്ട്. അവരുടെ ഹൃദയം കഠിനപ്പെടുകയും അവൻ ദൈവത്തിൽ നകന്നു പോയതിന്റെ എൻഡ് മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാണിംഗ് ദൈവം വിശ്വാസികൾ പറയും. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം? ജഡത്തെ അനുസരിച്ച് ജീവിക്കുക, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? ജഡത്തെ ക്രൂശിക്കണം അല്ലേ? ജഡത്തെ ക്രൂശിക്കണം. ഇവിടെയാണ് ഒരു തെറ്റായ അടുത്ത ഒരു ഉപദേശം വരുന്നത്. നേരെ ജഡത്തെ ക്രൂശിക്കുന്നത് എങ്ങനെയാണ്? ജഡത്തെ ക്രൂശിക്കുന്നത് എങ്ങനെയാണ്? നാളെ തൊട്ട് ജഡത്തെ ക്രൂശിക്കേണ്ട മാർഗങ്ങൾ കണ്ടുപിടിക്കുകയാണ് മാനുഷിക രീതിയിൽ. അവിടെയാണ് പ്രവൃത്തിയുടെ സുവിശേഷം, ഇല്ലെങ്കിൽ ലോ കടന്നു വരുന്നത്. എന്താണെന്ന് പറയുന്നത്? ജഡത്തെ ജഡം കൊണ്ട് ക്രൂശിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അടുത്ത വാക്യം വായിക്കും. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. അടുത്തത് അവിടെ പറയാണ് ആത്മാവിനാൽ, ബൈ ദ സ്പിരിറ്റ്. ആ ഒരൊറ്റ വാക്യം അവിടെ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ ജഡത്തെ ക്രൂശിക്കുക എന്നത് ഇറ്റ് ഈസ് ഇംപോസിബിൾ ആയിരുന്നു. ജഡത്തെ ക്രൂശിച്ചാൽ നിങ്ങൾ ജീവിക്കുമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിച്ചാൽ നിങ്ങൾ ജീവിക്കുമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ക്ലിയർ ആയിട്ട് വായിക്കണം. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അവിടെ പറയുന്നത് ആത്മാവിനാൽ, ബൈ ദ സ്പിരിറ്റ്. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. ഇത് ബൈബിൾ പഠിപ്പിക്കുന്ന സത്യമാണ്. ഇത് പ്രവൃത്തിയുടെ സുവിശേഷമൊന്നുമല്ല, ഇത് പെലേഗിസമൊന്നുമല്ല, ഡിവൈൻ ട്രൂത്ത് പറയാണ്. ആത്മാവിനാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. എന്താണ് ഈ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നത്? അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവാത്മാവ് നടത്തുന്നവരൊക്കെയും ദൈവത്തിന്റെ മക്കളാകുന്നു, ദ സൺസ് ഓഫ് ഗോഡ്. ഞാൻ ഇതിനു പറഞ്ഞു, വീണ്ടും ജനിക്കുമ്പോൾ ഒരു വ്യക്തി ദൈവ പൈതലാവുന്നു, ചൈൽഡ് ഓഫ് ഗോഡ് ആവുന്നുവെങ്കിൽ ദൈവാത്മാവിനാൽ അവൻ നടത്തപ്പെടുമ്പോൾ ഹീസ് ബിക്കമിംഗ് ദ സൺ ഓഫ് ഗോഡ്, ഇല്ലെങ്കിൽ അവൻ പുത്രൻ എന്നുള്ള അധികാരത്തിൽ നടക്കുക. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാവശ്യം. ദൈവത്തിന്റെ പുത്രനായ ഒരു വ്യക്തി ദൈവാത്മാവിനാൽ നടത്തപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു, നടത്തപ്പെടാൻ കഴിയും എന്ന് ദൈവം പഠിപ്പിക്കുന്നു. ആത്മാവിനാൽ അവന് ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യസുവിശേഷം. അല്ലാതെ കഴിയില്ല കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ല, അതാണ് സുവിശേഷം എന്നാണ് ചിലരൊക്കെ പറയുന്നത്. അതാണ് കൃപയുടെ സുവിശേഷം. അല്ല, കൃപയുടെ സുവിശേഷം എന്നത് ദൈവനം പറയാണ്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് വീണ്ടും 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 ജീവിച്ചാൽ യു വിൽ ഡൈ. എന്നാൽ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികൾ എങ്ങനെയാണ്? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തി, ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ നിങ്ങൾ ജീവിക്കും. നിങ്ങൾ ആത്മീയമായി നിങ്ങൾ വളർന്നുകൊണ്ട് പുത്രത്വം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാനായിട്ട്. അതുതന്നെയാണ് ഗലാത്യലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും പറഞ്ഞിരിക്കുന്നത്. ഗലാത്യലേഖനം അഞ്ചാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, അവർ പറയാണ് ആ ജഡത്തിന്റെ പ്രവൃത്തികളെ നിവർത്തിക്കരുത് എന്ന് പറയുകയല്ല ചെയ്യുന്നത്. ഇത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് തെറ്റായിട്ടുള്ള ഉപദേശം വരുന്നത്. നിങ്ങൾ ജഡത്തിന്റെ പ്രവൃത്തികളെ നിവർത്തിക്കരുത്, ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം എങ്ങനെയല്ല പറയുന്നത്. അതിനൊരു കണ്ടീഷൻ പറയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുവിന്. ഇതാണ് ബൈബിള് പഠിപ്പിക്കുന്നത്, വാക്ക് അക്കോർഡിംഗ് ടു ദ സ്പിരിറ്റ്. അതാണ് പറയുന്നത്, ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാകും, ആത്മാവിനനുസരിച്ച് നടക്കുവിൻ. എന്നാൽ എന്താണ്, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുക. ഇത് പിശാചിന് ചെറിയൊരു ട്വിസ്റ്റ് വരുത്തിയാൽ മതി. പിശാചി പറയാണ്, നിങ്ങൾ ജഡത്തിന്റെ മോഹങ്ങളെ നിവർത്തിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായിത്തീരും. അങ്ങനെയാണോ ഇവിടെ ചെയ്തിരിക്കുന്നത്? അങ്ങനെയാണോ? അത് വ്യത്യാസം. ആ ജഡത്തിന്റെ മോഹങ്ങൾ നിവർത്തിക്കാതിരുന്നാൽ നിങ്ങൾ ആത്മീയരായിത്തീരുമെന്നല്ല അവിടെ പറയുന്നത്. അതിന് പകരം നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കും. അതാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിൽ ആത്മാവിനാൽ നടത്തപ്പെടും. അതായത് ആത്മാവിനാൽ ഒരു വ്യക്തി നടത്തപ്പെടാൻ ദൈവത്തിന് കീഴടക്കി കൊടുക്കുന്നില്ല എങ്കിൽ ദൈവം അവന്റെ അടുത്ത് വാൻ ചെയ്യുകയാണ്, യു വിൽ ഡൈ, നീ മരിക്കും നിശ്ചയം. അതിന് ഏത് കൃപക്കാരം പഠിപ്പിച്ചാലും ദൈവവചനത്തിലെ ട്രൂത്ത് മാറ്റമില്ലാത്തതാണ്. അവർ പറയുന്നത് നിങ്ങൾ മരിക്കും നിശ്ചയം. വിശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. എങ്ങനെയാണ് വിശുദ്ധീകരണം എന്നുള്ളതാണ് ദൈവവചനം പഠിപ്പിക്കുന്ന അടുത്ത സത്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ കൂടി പ്രവർത്തിച്ച് നമ്മളെ ഓരോ ദിവസവും ദൈവത്തിന്റെ നമ്മുടെ ജീവിതത്തിൽ വീഴ്ച വന്നാൽ എന്ത് സംഭവിക്കണം? വീഴ്ച വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കർത്താവിന്റെ അടുത്ത് പോയി ആ റിലേഷനിലേക്ക്, ആ ഫെലോഷിപ്പിലേക്ക് റെസ്റ്റോർഡാവും. അങ്ങനെ കർത്താവിന്റെ സ്വരൂപമായിട്ട് നമുക്ക് ഓരോ ദിവസവും ആത്മീയ വളരാൻ കഴിയും. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സത്യം. ഞാനിതിന്റെ വിശദീകരണത്തിലേക്ക് മുമ്പോട്ട് പോകാനായിട്ട് എനിക്ക് സമയമില്ല. ഞാൻ ആദ്യം പറഞ്ഞു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനും ദൈവവുമായിട്ടൊരു റിലേഷൻ ഉണ്ടായിരുന്നു, പിതാവ് പുത്രൻ എന്നുള്ള റിലേഷൻ. മനുഷ്യനും ദൈവവുമായിട്ടൊരു ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. പാപം കടന്നു വന്നപ്പോൾ ആ റിലേഷൻ നഷ്ടപ്പെട്ടു, ഫെലോഷിപ്പും നഷ്ടപ്പെട്ടു. എന്നാൽ യേശു ക്രിസ്തുവിന്റെ കൂശിൽ കൂടി ദൈവവുമായിട്ടുള്ള റിലേഷനിലേക്ക് റെസ്റ്റോർഡായി, അപ്പനും മകനും എന്നുള്ള റിലേഷനിലേക്ക് റെസ്റ്റോർഡായി, ആ ഫെലോഷിപ്പിലേക്ക് റെസ്റ്റോർഡായി. ആ ഫെലോഷിപ്പിൽ ഒരുവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ പുത്രൻ ആയിത്തീരുകയാണ്. ഇനി അവൻ പാപം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവന്റെ റിലേഷൻ അവിടെ ബ്രോക്കൺ ആവുന്നില്ല, ആ റിലേഷൻ അങ്ങനെ തന്നെ നിൽക്കുന്നു. പിതാവും പുത്രനും എന്നുള്ള റിലേഷൻ ഒരുവൻ പാപം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നില്ല. എന്നാൽ എന്ത് സംഭവിക്കുന്നു അറിയാമോ? ആ ഫെലോഷിപ്പ് ബ്രോക്കൺ ആവുന്നു. റിലേഷൻ നിൽക്കുമ്പോൾ തന്നെ ഫെലോഷിപ്പ് ബ്രോക്കൺ ആവുന്നു. ആ ഫെലോഷിപ്പ് ബ്രോക്കൺ ആവുന്നു എന്ന് കാണുമ്പോൾ ഒരു വ്യക്തി എന്ത് സംഭവിക്കണം? ഇമ്മീഡിയറ്റ്ലി റിപ്പന്റ് ചെയ്ത് ആ ഫെലോഷിപ്പിലേക്ക് റെസ്റ്റോർ ചെയ്യപ്പെടും. എന്നാൽ പാപം കണ്ടിന്യൂസ് ആയി ചെയ്യുന്നവൻ ആ ഫെലോഷിപ്പ് റെസ്റ്റോർ ചെയ്യാതെ, മാനസാന്തരപ്പെടാതെ അതിൽ തുടരുമ്പോൾ, മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അതിന്റെ എൻഡ് വാൻ ചെയ്യുകയാണ്, യു മേ ലൂസ് യുവർ റിലേഷൻ ആൾസോ. അതാണ് പറഞ്ഞിരിക്കുന്നത്, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയം. അതിന്റെ എൻഡാണ്, തുടക്കമല്ല. എന്നാൽ അതിൽ എൻഡുണ്ട്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിശാച് ഇന്ന് കള്ളങ്ങൾ വിശ്വാസികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. അവിശ്വാസികളുടെ അടുത്ത് പറയുന്നത് നിങ്ങൾ മരിച്ചവരല്ല, നിങ്ങൾക്ക് ജീവൻ പ്രവാഹിക്കേണ്ട ആവശ്യമില്ല, നീ ഏതെങ്കിലും സഭയിൽ പോയാൽ മതി, നീ പാട്ട് പാടിയാൽ മതി, നീ ആരാധിച്ചാൽ മതി, സ്നാനപ്പെട്ടാൽ മതി, ഇതൊക്കെ കള്ളങ്ങളാണ്. വീണ്ടും ജനനത്തിന് പകരം പിശാച് പറയുന്ന കള്ളങ്ങൾ. എന്നാൽ വീണ്ടും ജനിച്ച വ്യക്തികളുടെ അടുത്ത് പിശാച് ഏറ്റവും പ്രധാനമായി ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ പഠിപ്പിക്കുന്ന കള്ളം എന്നത്, വിശുദ്ധി കൂടാതെ ദൈവാത്മാവിനെ അനുസരിച്ച് നടന്നില്ല എങ്കിലും നിന്റെ റിലേഷൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ്. ഞാനതിനെപ്പറ്റി വീണ്ടും വിശദീകരിക്കാം പിന്നീട്. എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില കള്ളങ്ങൾ നമ്മൾ വിശ്വസിച്ചാൽ, ആത്മാർത്ഥമായി വിശ്വസിച്ചാൽ, ചില കള്ളങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തികളെ നമ്മൾ വിശ്വസിച്ചാൽ, ഉപദേഷ്ടാക്കന്മാരെ നമ്മൾ വിശ്വസിച്ചാൽ, നമുക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിത്യമായിട്ടുള്ള ചിലതായിരിക്കും. അത് നഷ്ടപ്പെടാതിരിക്കാനായിട്ടാണ് യേശു ക്രിസ്തു പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പിശാച് ആദ്യം മുതൽ കള്ളം പറയും. അവൻ കള്ളം പറയുന്നവനും പോഷ്കിന്റെ അപ്പനുമാകും. ഡയറക്റ്റ് അവൻ കള്ളം പറയത്തില്ല. സുവിശേഷം എന്ന വ്യാജേന വിഷം, പിശാചിന്റെ വിഷം അവൻ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അങ്ങനെ മനുഷ്യനെ ദൈവിക ട്രൂത്തിൽ നിന്ന് തെറ്റിച്ചു കളയാനായിട്ട് അവൻ ശ്രമിക്കുന്നു. അവിടെ ദൈവവചനം സംസാരിക്കുന്ന വ്യക്തികൾ സത്യവചനത്തെ ആക്യുറേറ്റായി ഹാൻഡിൽ ചെയ്യാനായിട്ട് പഠിക്കണം. ദൈവവചന സത്യങ്ങൾ അതേപോലെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ മാത്രമേ ഒരു വ്യക്തി യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് വരികയുള്ളൂ. ദൈവം നമ്മളെ
സഹായിക്കും. വരുവിൻ ഈ നല്ല സമയം, മൃഗവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വാഴി നാളെല്ലാം തീനാടാ, വാരത്തോടെ നീ കഴിക്കുകയോ. വാഴി നാളെല്ലാം തീനാടാ, വാരത്തോടെ നീ കഴിക്കുകയോ. വന്നുടൻ പാദം തേടിടുകിൽ വിണ്ണതിൽ നിന്ന്